Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
ജീവ ശാസ്ത്രത്തെ പഠിക്കുന്ന പോലെ ഇവിടെ ഇന്നതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ തലച്ചോറിലിങ്ങനെ സംഭവിക്കുന്നു, നമ്മുടെ ഹൃദയത്തിനിങ്ങനെ സംഭവിക്കുന്നു, ശരീരത്തിനിങ്ങനെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം നിലനിൽക്കുന്നു. അതിൻ്റെ പ്രവർത്തനത്തിൽ ഇങ്ങനെ എല്ലാം തകരാറുകൾ വരാം. അങ്ങനെ വന്നാൽ ഇതെല്ലാം അവസാനിക്കും. അത് അങ്ങനെ വസ്തുനിഷ്ഠമായി ഇവിടെ കാര്യങ്ങൾ ബോധിപ്പിക്കുക, മറിച്ച് ആത്മനിഷ്ഠമായ കാര്യങ്ങളെ വെളിപ്പെടുത്തുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അത് അന്തർമുഖമായി ഗ്രഹിക്കാൻ പറ്റും, വിഷയോന്മുഖമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഏത് സമയവും അത് ഉള്ളിലിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശ്രവണത്തിൻ്റെ മനനത്തിൻ്റെ രീതിയിൽ ഒരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കേവലം ഭാരം മാത്രം, ബുദ്ധിക്കായാസം അത്രയേ ഉള്ളൂ. നമ്മളുടെ അറിവ് വർദ്ധിക്കും, അറിവ് വർദ്ധിച്ചാൽ ബുദ്ധിക്ക് ഭാരമാണ്. അതെല്ലാം പിന്നെ തലച്ചോറിനെ ആശ്രയിച്ചിരിക്കും, ഓർമ്മയെ ആശ്രയിച്ചിരിക്കും, ഓർമ്മശക്തി ആശ്രയിക്കും. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഓർമ്മിച്ചു വയ്ക്കാൻ വേണ്ടി ഒരു കാര്യവും പറയുന്നു. ഓർമ്മിച്ചു വയ്ക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് ഈ പറയുന്ന വസ്തുനിഷ്ഠമായ അറിവാണ്. നമ്മുടെ തലച്ചോറ് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം അത് ഓർമ്മയിൽ സൂക്ഷിക്കണം, പിന്നെ ഓർമ്മയിൽ നിന്നെടുത്ത് പ്രയോഗിക്കണം. അതെവിടെയെങ്കിലും അത് ആലേഖനം ചെയ്ത് വയ്ക്കണം, പിന്നെ അത് പുറത്തെടുക്കും. ഇവിടെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നു. ഓർമ്മിച്ചു വയ്ക്കേണ്ട അറിവല്ല ഇവിടെ. എന്താണ്? ആത്മനിഷ്ഠമായ അറിവിനാണ്, അന്തർമുഖമായ അറിവാണ്. അത് ഓർമ്മിച്ചിട്ട് പിന്നെ വെളിപ്പെടുന്നതല്ല, മറിച്ച് സ്വയം വെളിപ്പെടുന്നതാണ്. ഓർമ്മയെ ആശ്രയിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് പഠിപ്പിക്കുന്നതല്ല എന്നാണ്. അങ്ങനെയുള്ള ഒരറിവല്ല ഇത്. നമ്മൾ പഠിച്ചാൽ നമുക്ക് പഠിപ്പിക്കാം. അത് രണ്ടും ഓർമ്മയെ ആശ്രയിച്ച് നടക്കുന്ന കാര്യമാണ്. ഇതതിനെ ആശ്രയിക്കുന്നില്ല എന്ന് ശിഷ്യനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ, ശിഷ്യനെ സ്വയം ബോധ്യപ്പെടണമെങ്കിൽ അവനിതിനെ അഭിമുഖമായി ആത്മനിഷ്ഠമായി ഗ്രഹിച്ചാലേ പറ്റും, വസ്തുനിഷ്ഠമായി ഗ്രഹിക്കാൻ പറ്റും. അദ്വൈതം അല്ലെങ്കിൽ വേദാന്തം നമുക്ക് അങ്ങനെയും പഠിക്കാം, അതിനങ്ങനെയും ധരിക്കാം. എങ്ങനെ? വസ്തുനിഷ്ഠമായി ഇന്നതിന്നതൊക്കെ ഉണ്ട്, പഞ്ചഭൂതങ്ങൾ ഇന്നതാണ്, പഞ്ചേന്ദ്രിയങ്ങൾ ഇന്നതാണ്, പഞ്ചകോശങ്ങൾ ഇന്നതാണ്, ശരീരത്രയം ഇന്നതാണ്. അങ്ങനെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ അറിവിന് കനം കൂട്ടാം. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ ആത്മനിഷ്ഠമായിട്ട് ഇതെങ്ങനെ അവന്റെ അവിവേകത്തെ നശിപ്പിക്കും എന്ന് ബോധ്യപ്പെടുത്താൻ. ഇത് മാത്രമേ അവിവേകത്തെ നശിപ്പിക്കത്തുള്ളൂ. എന്തുകൊണ്ട്? വസ്തുനിഷ്ഠമായ അറിവ് ആ വസ്തുനിഷ്ഠമായ അറിവില്ലായ്മയെ നശിപ്പിക്കും. അത് അദ്വൈതത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. നിങ്ങൾ ഈ പുസ്തകത്തെ കാണുമ്പോൾ അവിടെ നിങ്ങളുടെ അജ്ഞാനം നശിക്കുന്നുണ്ട്. ഈ പുസ്തകത്തെ കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ അവിടെ അജ്ഞാനം നശിക്കുന്നുണ്ട്. അത് എങ്ങനെ? ആ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അജ്ഞാനം അതേ നശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിരന്തരം അറിവുണ്ടായിരുന്നിട്ടും നീ അജ്ഞനായിരിക്കുന്നത്. ആത്മനിഷ്ഠമായിരിക്കുന്ന അജ്ഞാനത്തെ ആത്മനിഷ്ഠമായ അറിവേ നശിപ്പിക്കത്തുള്ളൂ. അതിന് വസ്തുനിഷ്ഠമായ അറിവ് സഹായിക്കത്തില്ല. ആത്മനിഷ്ഠമായ അന്തർമുഖമായ അറിവെ സഹായിക്കും. അന്തർമുഖമായ അറിവ് അന്തർമുഖമായ ശ്രവണം മനനം ധ്യാനം കൊണ്ടേ സാധ്യമാണ്. അതവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ അവന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നത്. എന്താണ് എത്ര അനിത്യം വിജ്ഞാനം അവഭാസത, എന്റെ അനുഭവത്തിൽ ഈ അനിത്യമായ വിജ്ഞാനത്തിന്റെ പ്രവാഹമുണ്ട്, അത് ശരിയാണ്, നിന്റെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. പക്ഷേ അവിടെ അതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് അന്തസ്സാരമായി നിന്റെ സ്വരൂപമായ നിത്യചിത് അത് പ്രകാശിക്കുന്നുണ്ട്, അവിടെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ബോധിപ്പിക്കുമ്പോൾ അവന് പ്രത്യേകിച്ചൊന്നും ഓർമ്മിച്ചു വയ്ക്കാനൊന്നുമില്ല, ഇവിടെ കാണാതെ പഠിക്കാനൊന്നുമില്ല, സ്വസ്വരൂപത്തിൽ ആണ് ഈ വിജ്ഞാനപ്രവാഹം സംഭവിക്കുന്നത്. അത് ആണ് തന്റെ അന്തസ്സാരമായിരിക്കുന്നത്, അതാണ് പരമാർത്ഥമായിരിക്കുന്നത് അവൻ ബോധിക്കുന്നു. അവിടെയാണ് അജ്ഞാനനാശം സംഭവിക്കുന്നത്, സംഭവിക്കേണ്ടത്. ബൗദ്ധ പ്രത്യയാന ആവിർഭാവ തിരോഭാവ ധർമ്മകത്വ തദ്ധർമ്മതയാ ഏവ വിലക്ഷണമപി അവഭാസതേ. ഈ നാനാവിജ്ഞാനത്തെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നു? കാരണം അത് ബൗദ്ധ പ്രത്യയങ്ങളാണ്, ബുദ്ധിയുടെ പരിണാമങ്ങളാണ്, ബുദ്ധിയുടെ ഒരു പ്രവാഹമാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു പ്രവാഹമാണ്. അത് ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ബൗദ്ധ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഈ അറിവ്, വിജ്ഞാനം, നാനാത്വത്തെ ബോധിപ്പിക്കുന്ന അറിവ്, ആത്മീയമായും ഭൗതികമായുമുള്ള അറിവുകളാണ്. ഇതെല്ലാം ബൗദ്ധ പ്രത്യയങ്ങളാണ്. ഇത് ആവിർഭാവ തിരോഭാവ ധർമ്മതത്വ, ഇതിന്റെ സ്വഭാവം തന്നെ എന്താണ്? ഇത് ആവിർഭവിക്കുക തിരോഭവിക്കുക. പ്രതിനിമിഷം നമ്മുടെ ഉള്ളിലൂടെ അറിവ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് പരിണമിക്കുന്നതിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ശബ്ദം, ഇപ്പൊ ശബ്ദം ശ്രവിക്കുന്നു, ശബ്ദത്തിൽ നിന്ന് അർത്ഥബോധം ഉണ്ടാകുന്നു, ശ്രവണേന്ദ്രിയമാണ് അതിന് സഹായിക്കുന്നത്. ആ അർത്ഥബോധം മാറിക്കൊണ്ടിരിക്കുന്നു, അതിനനുസരിച്ച് മനസ്സിൽ പരിണാമം മാറിക്കൊണ്ടിരിക്കുന്നു, ഒരറിവ് പോയി വേറൊരറിവ് വരുന്നു. ഇങ്ങനെ ഒരറിവിന്റെ പ്രവാഹം ഈ ജീവനിൽ ആവിർഭാവ തിരുവഭാവ രൂപത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് തദ്ധർമ്മതയെ ഏവ, ഇതെല്ലാം സംഭവിക്കുന്ന ഈ മനസ്സിനാണ്, മനസ്സിലാണ് ഈ പ്രവാഹം സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ എങ്കിലും നമ്മൾ അതിലേക്ക് വിജ്ഞാനത്തെ ആരോപിക്കുന്നു. സ്വസ്വരൂപമായിരിക്കുന്ന അറിവിനെ അതിലേക്ക് ആരോപിക്കുന്നു. ഇത് സ്വസ്വരൂപ പ്രകാശം, മറിച്ച് മനസ്സിന്റെ ഒരു തിളക്കമാണ്. സൂര്യൻ പ്രകാശിക്കുന്നു, സൂര്യൻ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, അതിന്റെ പ്രകാശമാണ് പരമാർത്ഥം. എങ്കിലും ഈ ഭൂമിയിലും രത്നങ്ങൾ പ്രകാശിക്കുന്നുണ്ട്, മുത്ത് പവിഴം ഇങ്ങനെയുള്ള നിസ്സാരമായ വസ്തുക്കൾ പ്രകാശിക്കുന്നുണ്ട്. ഇതെല്ലാം ആ സൂര്യന്റെ പ്രകാശത്തിന്റെ ചെറിയ അംശങ്ങളാണ്. വാസ്തവത്തിൽ നിന്നൊന്നും സ്വയം പ്രകാശമുണ്ട്. ചന്ദ്രൻ പ്രകാശിക്കുന്നത് സ്വയം പ്രകാശിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് പ്രകാശിക്കുന്നില്ല. ഇപ്പോൾ സൂര്യന്റെ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ്. അതിന് നമുക്ക് മുഖ്യപ്രകാശം എന്ന് പറയാൻ വയ്യ. അതുപോലെ ഈ ബുദ്ധി ഈ പരമാത്മ സൂര്യന്റെ പ്രകാശത്തിൽ ഒന്ന് തിളങ്ങുന്നു എന്നേ ഉള്ളൂ. അതിനെ കണ്ടിട്ടാണ് പറയുന്നത് നമ്മളെന്താണ് ഇവിടെ ജ്ഞാനം അനേകമുണ്ട്. അപ്പൊ ജ്ഞാനത്തിന്റെ പ്രകാശം എന്ന് പറയുന്ന ആ ധർമ്മം അത് ഈ ബുദ്ധിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ പറയും പ്രതിബിംബമാണെന്ന് പറയും. ബിംബസ്ഥാനീയനായ സൂര്യന്റെ പ്രതിബിംബമാണെന്ന് പറയും. ജ്ഞാനം വാസ്തവത്തിൽ അങ്ങനെ വരാനുള്ളതല്ല, ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നതാണ്. അതിന് പ്രതിബിംബിക്കാനേ സാധ്യമല്ല. അതിന് പ്രതിബിംബിക്കാൻ രണ്ടാമതൊരിടമില്ല. മുമ്പ് അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ബ്രഹ്മസൂത്ര ക്ലാസ്സിൽ തന്നെ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ്? ജ്ഞാനത്തിന് പ്രതിബിംബമില്ല, അതിന് പ്രതിബിംബിക്കാൻ ഒരിടമില്ല, അതിന് പ്രതിബിംബിക്കുന്നതിനൊരു രൂപമില്ല. എന്നാലും നമ്മൾ പറയുന്നു എന്താണത്? അനേക വിജ്ഞാനം, എനിക്ക് നാനാ അറിവുണ്ട്. ഇത് ആ ജ്ഞാനത്തിന്റെ സ്വരൂപമല്ല, അതിന്റെ വിശേഷത. അതാണ് പറഞ്ഞത് വിലക്ഷണമപി. ജ്ഞാനം പ്രതിബിംബ വിലക്ഷണമാണ്. ഈ രൂപത്തിൽ അത് അനുഭവപ്പെടേണ്ടതൊന്നല്ല, എന്നാലും അനുഭവപ്പെടുന്നു. അതിൻ്റെ ഒരു യുക്തിയില്ല, എന്നാലും അനുഭവത്തിലുണ്ട്. യുക്തിയില്ലാതെ ഒന്ന് അനുഭവത്തിൽ വന്നാൽ അതിന് പറയും മായ. മായയുടെ അർത്ഥം അതാണ്, യുക്തിയില്ലാതെ അനുഭവത്തിൽ വരും. അനുഭവത്തിൽ അതിനൊരു സമാധാനമില്ല. അതാണ് പറയുന്നത്, ആ തദ്ധർമ്മതയായ ചൈതന്യ ധർമ്മത്തോടുകൂടി. ഈ ബുദ്ധിയിൽ അത് ചൈതന്യമല്ല, ചൈതന്യത്തിനവിടെ പ്രതിബിംബിക്കാൻ സാധ്യമല്ല. ചൈതന്യം ബിംബമോ പ്രതിബിംബമോ അല്ല. അതിനെ കുറിച്ച് പറഞ്ഞു ചിദേകസാരം, ചിസ്വരൂപം, ചിദന്തസാരം എന്നെല്ലാം പറഞ്ഞു. എന്നാണ് ഇവിടെ അനുഭവത്തിൽ നിൽക്കുന്നത്, അതാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ബുദ്ധിയിൽ ജ്ഞാനമുള്ളതുപോലെ തോന്നുന്നു, അതിനാണ് അധ്യാസം, അതിനാണ് ആരോപം. ഇല്ലാത്തവിടെ ഉണ്ടെന്ന് ആരോപിക്കുന്നു. വിലക്ഷണമൊക്കെ അങ്ങനെയൊന്നും സംഭവിക്കാനുള്ളതല്ല. എന്നാലും അവഭാസതെ അതിങ്ങനെ പ്രതീതമായി കൊണ്ടേയിരിക്കുന്നു. വാസ്തവത്തിലില്ലാതെ ഇത് അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ? ഞാൻ ജ്ഞാനമുള്ളവനാണ്, ഞാൻ അജ്ഞാനിയാണ്, ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്, ഞാൻ ലോകജ്ഞാനമുള്ളവനാണ്, ഇങ്ങനെ ഈ പ്രതീതി തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് അർത്ഥശൂന്യമാണ്. വാസ്തവത്തിൽ ഇവിടെ നശിക്കാത്ത ഏകമായ പ്രതീതി മാത്രമേ ഉള്ളൂ. നശിക്കാത്ത ഏകമായ പ്രതീതിയിൽ മറ്റു പ്രതീതികളെ ആരോപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നാനാപ്രതീതികളിൽ നിന്നും ഏകമായ പ്രതീതിയെ വേർതിരിക്കുക, അതാണ് നിത്യാനിത്യ വസ്തുവിവേകം എന്ന് പറയുന്നത്. ഈ ഭ്രമാത്മകമായ അനുഭവത്തിൽ നിന്നും ഭ്രമത്തെ വിട്ടിട്ട് അനുഭവത്തെ നടത്തുക. നമ്മുടെ ഈ ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതനുസരിച്ച് സർവ്വ അനുഭവങ്ങളും ഇങ്ങനെ ഭ്രമാത്മകമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല ഭ്രമം എന്ന് പറയുന്നത്, അതിൽ നിന്ന് അനുഭവത്തെ വേർതിരിച്ചെടുക്കുന്നു. ഈ നാനാത്വ ബോധത്തിൽ നിന്നും നാനാത്വത്തെ കളയുക, ബോധത്തെ വേർതിരിക്കുക. ഹംസോ യഥാ ക്ഷീരം ഇവാമ്പ മിശ്രം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഹംസം അസാധ്യമോ പോലെ തോന്നുന്ന പാലിന്റെയും വെള്ളത്തിന്റെയും മിശ്രിതത്തിൽ നിന്ന് പാലിനെ വേർതിരിച്ചെടുക്കുന്നു. അത് ഹംസത്തിന് മാത്രമേ സാധ്യമാകൂ. ഇതും പരമഹംസന്മാർക്ക് മാത്രമേ, അതുകൊണ്ടാണ് പരമഹംസന്മാരെന്ന് പറയുന്നത്, അവർക്ക് മാത്രമേ ഇത് സാധ്യമാകും. ഇത് പരമമായൊരു കൃത്യമാണ്. അത് എന്റെ അനുഭവത്തിലില്ല എന്ന് പറയുന്ന കാര്യമില്ല. എന്തുകൊണ്ട്? ഈ അവിവേകാത്മകമായ അനുഭവം, ബുദ്ധ്യവഭാസം, അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് വ്യവഹാരമാണ്, സ്വാനുഭവമാണ്, ഇതിങ്ങനെ നിലനിൽക്കുന്നു. ഇത് പരമാർത്ഥമല്ല, ഇതിന് പരമാർത്ഥമാണെന്ന് ബോധിക്കാതിരുന്നാൽ മതി. ആചാര്യൻ പറയുന്നത് പരമാർത്ഥത്തെ ബോധിപ്പിക്കുക, അതാണ് ശ്രുതി പറയുന്നത്. അന്ധകരണസ്യ മനസ്സോക്കി മനോ അന്തർഗതത്വ സർവാന്തരശ്രുതേഹി. നിങ്ങളുടെ അനുഭവം നിൽക്കുന്ന മനസ്സിലാണ്, മനസ്സിലാണ് ഈ പ്രത്യയ ആവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മനസ്സിലുള്ള അറിവിനെ കണ്ടിട്ടാണ് എനിക്ക് അനേക അറിവുണ്ടെന്ന് പറയുന്നത്. ആ മനസ്സിന്റെ ചലനങ്ങളെ കണ്ടിട്ടാണ്. ഇതാണെങ്കിലോ മനസ്സോപി മനഃ, മനസ്സിനും മനമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, എന്താണ് ഇതിന്റെ പ്രതിബിംബത്തെ സ്വീകരിച്ചുകൊണ്ട് മനസ്സ് നിൽക്കുന്നു, ഇതിന്റെ പ്രതിബിംബം കൊണ്ട് മനസ്സ് ചൈതന്യവത്തായിരിക്കുന്നു. അത് പരമാർത്ഥമല്ലെങ്കിലും ഇതിനെ അങ്ങനെ ഗ്രഹിക്കാൻ പറ്റും. അന്തർഗതത്വ, ഇത് വാസ്തവത്തിൽ എന്താണ്, അന്തർഗതമായി തന്നെ ഇരിക്കുന്നു, ബഹിർഗതമാകുന്നു. ബഹിർഗതമായിരിക്കുന്ന ഈ ഭ്രാന്തിയാണ്, ഈ നിരന്തരമായ അറിവിന്റെ പ്രവാഹമാണ് ബഹിർഗതമായിരിക്കുന്നത്. അങ്ങനെയാണ് അന്തർഗതമായിരിക്കുന്നു. സർവാന്തര ശ്രുതേഹി, ശ്രുതി തന്നെ അത് പറയുന്നത്, സർവാന്തരമായിരിക്കുന്നു, സർവാധാരമായിരിക്കുന്നു, സർവത്തിനും അധിഷ്ഠാനമായിരിക്കുന്നു. ഇത് സർവത്തിനും ചൈതന്യം പറന്നുകൊണ്ട് നിൽക്കുന്നു. ആ ചൈതന്യം മനസ്സിലേക്ക് പകരുന്നു, കരണങ്ങളിലേക്ക് പകരുന്നു, എന്നിട്ട് ഈ സ്ഥൂല ശരീരത്തിലേക്ക് പകരുന്നു എന്ന് മാത്രമല്ല, അത് ഇന്ദ്രിയങ്ങളിലൂടെ കർണങ്ങളിലൂടെ ബാഹ്യമായി ആ ചൈതന്യം പകരുമ്പോൾ ബാഹ്യമായും നമ്മൾ ചൈതന്യവത്തായി കാണും. ജീവന്മാരെ, ചരാചരങ്ങളെ നമ്മൾ ചൈതന്യവത്തായി കാണും. പറയുന്നു ഇത് ചൈതന്യമുള്ളതാണ്, മറ്റത് ചൈതന്യമുള്ളതാണെന്ന് ചൈതന്യത്തെ ബാഹ്യമായി പോലും അധ്യസിക്കുന്നു, ആരോപിക്കുന്നു. എന്തുകൊണ്ട്? ഈ സർവാന്തരമായിരിക്കുന്ന ഈ ചൈതന്യം അതിൽ ആരോപിച്ചിരിക്കുന്ന മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളിലൂടെ സർവത്ര വ്യാപിക്കുന്നതുകൊണ്ടാണ് അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. എന്നിട്ട് പ്രപഞ്ചത്തെ മുഴുവൻ അത് ചൈതന്യമയമാക്കി തീർക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ജീവന്മാരെ തിരിച്ചറിയുന്നത്. ഇതാ മറ്റൊരു ജീവൻ, ഇത് മറ്റൊരു ജീവനാണ് എന്നിങ്ങനെ തിരിച്ചറിയുന്നത് ഈ ചൈതന്യത്തിന്റെ, ഇവിടെ പറയും അടുത്ത് പറയും ചൈതന്യ ഉപരാഗം, അത് സംഭവിക്കുന്നതാണ്. പരമാർത്ഥത്തിൽ അതിലേക്ക് കലരാതെയും എന്നാൽ അതിൽ കലർന്നതായി അനുഭവിക്കുകയും ചെയ്യും, അതാണ് ഉപരാഗം. തുണിയിൽ ചായ മുക്കുന്ന പോലെ പരമാർത്ഥത്തിൽ അതിൽ കലരുന്നില്ല, അതുകൊണ്ടാണ് അത് കഴുകുമ്പോൾ അത് ഇളകിപ്പോകുന്നു. എന്നാൽ അതിന് കലർന്നതായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതുപോലെയാണ് ഈ മനസ്സിലിത് വ്യാപിച്ചിരിക്കുന്നു. പരമാർത്ഥത്തിൽ മനസ്സിലത് വ്യാപിച്ചിട്ടില്ല, എന്നാൽ അത് മനസ്സിൽ വ്യാപിച്ചിരിക്കുന്നത് പോലെ ഓരോ ജീവനും അനുഭവപ്പെടും. മനസ്സിലൂടെ അത് സർവ പ്രപഞ്ചത്തിലും വ്യാപിച്ച് സർവത്ര ജീവസാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നു. എന്ത് ചെയ്യുന്നു? മറ്റൊരു ജീവനോട് വ്യവഹരിക്കുന്നു, മറ്റൊരു ജീവനെ കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു, സർവവ്യവഹാരങ്ങളും ചെയ്യുന്നു. ഇതെല്ലാം തൻ ആന്തരികമായിരിക്കുന്ന ഈ ചൈതന്യത്തിന്റെ ഉപരാഗം കൊണ്ട് സംഭവിക്കുന്നു. പറയുന്നത് അവിടെ സർവത്ര അതെന്താണ്, അന്തർഗതമായിട്ടേ ഇരിക്കുന്നു. ബഹിർഗതമായി അനുഭവപ്പെടുന്നത് കേവലം ആരോപം മാത്രം. അതുകൊണ്ട് അത് സത്യമാണെന്ന് കരുതുന്നു. അതുകൊണ്ട് ഇവിടെ അനേക ചൈതന്യമുണ്ട് എന്ന് നമ്മൾ കരുതുന്നത് പോലെ അബദ്ധമാണ് അനേക ജീവന്മാരുണ്ടെന്ന് കരുതുന്നു. അനേക ചൈതന്യമുണ്ട്, അനേക വിജ്ഞാനമുണ്ട് എന്ന് നമ്മൾ കരുതുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വിശദമാക്കി. തന്നിൽ അനേക വിജ്ഞാനം എങ്ങനെ വരുന്നു എന്നുള്ളത് വിശദമാക്കി. ഇതുപോലെ ആരോപിതമാണെന്ന് തനിക്ക് ചുറ്റും അനേക ജീവന്മാരുണ്ടെന്ന് കരുതുന്നു. രണ്ടും ഒരേ തരത്തിൽ സംഭവിക്കുന്നതാണ്, ഈ ചൈതന്യ ഉപരാഗം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇക്കാര്യ ശ്രുതിയും വ്യക്തമാക്കുന്നു എന്നാണ് അത് വിശദീകരിക്കുന്നു. അന്തർഗതേന നിത്യവിജ്ഞാന സ്വരൂപേണ ആകാശവ അപ്രചരിതാത്മന അന്തർഗതഭൂതേന ബാഹ്യോ ബുദ്ധ്യാത്മാ തദ്വിലക്ഷണോ ആർച്ചിഭിരിവ അഗ്നിഹി പ്രത്യേഹി ആവിർഭാവത്തിരോഭാവധർമ്മഗേഹി വിജ്ഞാനാഭാസരൂപൈ അനിത്യേഹി അനിത്യവിജ്ഞാന ആത്മാ സുഖി ദുഃഖി ഇത്യഭ്യുപഗതോ ലൗകികൈഹി. എന്താണ്, എന്തുകൊണ്ട് പറയുന്നു ജ്ഞാനം പലതാണ്, അതെങ്ങനെ അനുഭവിക്കുന്നു, ആ അനുഭവത്തെ ആശ്രയിച്ച് എങ്ങനെയാണ് ഈ ജ്ഞാനത്തിന്റെ ഏകത്വത്തെ നിഷേധിക്കാൻ ഒരുവൻ ധൈര്യപ്പെടുന്നത്, എങ്ങനെ ഞാൻ വേറെ നീ വേറെ എന്നുള്ള ഈ വ്യവഹാരം നടക്കുന്നു, പരമാർത്ഥത്തിൽ നിന്ന് വിരുദ്ധമായി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ബന്ധനത്തെക്കുറിച്ച് ചിലടത്ത് വിശദീകരിക്കും, ചിലടത്ത് മോക്ഷത്തെക്കുറിച്ചായിരിക്കും. ആ ബന്ധനം എന്താണെന്നോ ഉള്ള സമാധാനം, അതായത് ചിത്തസമാധാനം കൂടാതെ ഇവിടുന്ന് മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പൊ ആ മോക്ഷത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് ഈ ചിത്തസമാധാനം. അതുകൂടെ ചേർന്നാലേ ആ പ്രവൃത്തി പൂർത്തിയാകത്തുള്ളൂ. അതുകൊണ്ട് അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വിശദീകരിക്കുകയാണ്. അല്ലെങ്കിൽ അത് കഥയറിയാതെ ആട്ടം കാണുന്നു എന്ന് പറയുന്നത് പോലെയാണ്. പറയുന്നു അന്തർഗതേന നിത്യവിജ്ഞാന സ്വരൂപേണ, അന്തർഗതമായിരിക്കുന്ന നിത്യവിജ്ഞാന സ്വരൂപം എന്ന് പറയുമ്പോൾ നമ്മുടെ സർവഭാനങ്ങൾക്കും അന്തർഗതമായിരിക്കുന്ന എന്നർത്ഥം. കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾക്ക് അന്തർഗതമായിരിക്കുന്ന അത് എന്റെ ഉള്ളിലിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. അതിന് ഉള്ളെന്നോ പുറമെന്നോ ഭേദമില്ലാതെ സർവ അന്തര്യാമിയായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് എന്റെ ഉള്ളിലുള്ള നാനാത്വ വിജ്ഞാനത്തെ ഞാൻ അനുഭവപ്പെടുന്നു, അതുപോലെ തന്നെ നാനാ ജീവന്മാരെ അനുഭവപ്പെടുന്നു. ആ നാനാ ജീവന്മാരുടെ ഉള്ളിലുമുണ്ട് ഇതുപോലെ നാനാത്വ വിജ്ഞാനം. അത് കേവലം വ്യക്തിനിഷ്ഠമായി ചിന്തിച്ചുകൊണ്ട് കാര്യം. വ്യക്തിനിഷ്ഠമായി ചിന്തിക്കുന്ന വേറെ, ആത്മനിഷ്ഠമായി ചിന്തിക്കുന്ന വേറെ. വ്യക്തിനിഷ്ഠമായി ചിന്തിക്കുന്നവരും ഈ ശരീരം എന്ന് പറയുന്ന പരിമിതിയിൽ നിന്നുകൊണ്ട് ചിന്തിക്കും. ആത്മനിഷ്ഠമായി ചിന്തിക്കുമ്പോഴോ സർവ അന്തര്യാമിയായിരിക്കുന്നു ആത്മാവ് എന്ന് കരുതി സർവജീവന്മാർക്കും ആധാരമായിരിക്കുന്ന ആത്മതത്വം അതിനെ മുൻനിർത്തി ചിന്തിക്കും. അതിനാണ് ഇവിടെ പറയുന്നത് അന്തർഗതേന, സർവവ്യാപകമായിരിക്കുന്ന, എങ്ങനെയാണോ എവിടെയാണോ എന്റെ ബുദ്ധി പ്രത്യയങ്ങൾ നിലനിൽക്കുന്നത് അവിടെ തന്നെയാണ് ഈ സർവജീവന്മാരും നിലനിൽക്കുന്നത്. അതാണ് മുഖ്യം. ഞാൻ എന്റെ ചിന്ത, എന്റെ ആത്മാവ്, എന്റെ ആത്മാവിന്റെ ബന്ധനം, എന്റെ ആത്മാവിന്റെ മോക്ഷം, ഇത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഈ ശരീരത്തിന്റെ പരിച്ഛിത്തിയുണ്ട്, അതിന്റെ പരിമിതിയുണ്ട്. ഇവിടെ അതല്ല പറയുന്നു. ഇവിടെ ഞാൻ നീ എന്നുള്ള ഭേദം കൂടാതെ സർവ അന്തർഗതമായിരിക്കുന്ന ആത്മാവ്, അതിൽ എന്റെ ആന്തരികമായ ഈ ഒരു പ്രത്യയം, ഒരു ചിത്തപ്രത്യം, അതിന് തുല്യമായ സ്ഥാനമാണ് ഓരോ ജീവനും ഉള്ളത്. അതിന്റെ സ്ഥാനമേ സർവജീവന്മാരും ആ നിലയ്ക്ക് നിൽക്കുകയാണ്. ഇത് സർവ അന്തർഗതമായിരിക്കുന്നു നിത്യവിജ്ഞാനസ്വരൂപേണ, വിജ്ഞാനസ്വരൂപമായിരിക്കുന്നു എന്നിൽ അല്ല സർവത്ര. സർവജീവന്മാരിലും അത് വിജ്ഞാനസ്വരൂപമായിരിക്കുന്നു ആകാശവത്. അതുകൊണ്ടാണ് പറഞ്ഞത് അതിന്റെ വ്യാപകത്വം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ ബുദ്ധി സങ്കുചിതമായി ശരീരവുമായി ബന്ധപ്പെട്ട് എന്നിലേക്ക് വരും. എന്റെ ആത്മാവ് എന്റെ മനസ്സിനും എന്റെ ബുദ്ധിക്കും സാക്ഷിയായിരിക്കുന്ന ആത്മാവ്, സാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തത്തുള്ളൂ. വാസ്തവത്തിൽ എന്റെ ബുദ്ധിക്കും എന്റെ മനസ്സിനും സാക്ഷിയായി അങ്ങനെ ഒരു ആത്മാവ് വേറിട്ടില്ല. ഒരേ ഒരു സാക്ഷിക്ക് വേദ്യമായിരിക്കുകയാണ് സർവബുദ്ധികളും സർവശരീരങ്ങളും. അവിടെ ഭേദമില്ല. തന്റെ ശരീരവും അന്യശരീരവും അങ്ങനെ ഒരു ഭേദമില്ല. എന്തുകൊണ്ട്? ഒരേ സാക്ഷിക്ക് ഭേദ്യമായിരിക്കുകയാണ്, തന്നെ ഏകരൂപത്തിലിരിക്കുകയാണ്. തന്റെ ജീവൻ അന്യജീവൻ അങ്ങനെ ഒരു ഭേദമില്ല. തന്റെ ചിത്തവൃത്തി അന്യചിത്തവൃത്തി അങ്ങനെയില്ല. ഇതെല്ലാം ഒരു സാക്ഷി വേദ്യമായിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത് ആകാശവത്, ഇത് സർവവ്യാപകമായിരിക്കുന്നു. ഇതെങ്ങനെയാണോ എന്നെ ഉൾക്കൊള്ളുന്നത് നിലനിർത്തുന്നത് അതേ രൂപത്തിൽ തന്നെ സർവജീവന്മാരെയും നിലനിർത്തിയിരിക്കും. സർവജീവ ആധാരമായിരിക്കുന്നു. അത് ബോധിപ്പിക്കാനാണ് ആ ചിന്ത. സങ്കുചിതമായി ശരീര പരിമിതിയിൽ വരാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ആകാശവത് അപ്രചരിതാത്മന, ഇവിടെ നിരന്തരമായ വ്യവഹാരം, അനുഭവം, വ്യവഹാരം എന്ന് വെച്ചാൽ അനുഭവം, അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ആ വ്യവഹാരത്തെ താൻ തന്നിനും അന്യനും കാണുന്നു. ആ വ്യവഹാരത്തിൽ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു തന്നെ കാണും, പിന്നെ അന്യനെ കാണും, പിന്നെ തന്നിൽ വ്യവഹാരത്തെ കാണും, പിന്നെ അന്യനിൽ വ്യവഹാരത്തെ കാണും. അവിടെ താൻ അന്യൻ എന്ന് പറയുന്ന ഈ ഭേദം അത് ഈ വ്യവഹാരത്തിന്റെ ഒരു ഭാഗമാണ്. വ്യവഹാരത്തിന്റെ ഭാഗമായി താൻ തന്നെ ആരോപിക്കുന്നതാണ്. അപ്പൊ ഈ സർവവ്യവഹാരങ്ങൾക്കും ആധാരമായി അപ്രചരിതമായി യാതൊരു വ്യവഹാരവും കൂടാതെ അനുഭവാതീതമായി നടക്കും. അനുഭവത്തിലാണ് അനേകജ്ഞാനം. ഇത് അനുഭവാതീതമായിരിക്കുന്നത് കൊണ്ടാണ് അത് അപ്രചരിതം. അനുഭവങ്ങളാണ് ചലനം, അനുഭവരാഹിത്യമാണ് ചലനരാഹിത്യം. അതാണ് അപ്രചരിതമായിരിക്കുന്ന ആത്മാ. അന്തർഗർഭഭൂതേന, അന്തർഗർഭമായിരിക്കുന്നു എന്ന് വെച്ചാൽ ഉള്ളിലത് ഒളിഞ്ഞിരിക്കുന്നു, ഉള്ളിലത് ഒളിഞ്ഞിരിക്കുകയാണ്. സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നു അവൻ, പക്ഷെ അവനെ കാണാൻ കഴിയുന്നില്ല. അവൻ സർവത്തെയും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സർവസാക്ഷിയായിരിക്കുന്നു. അവൻ സർവസാക്ഷിയായിരിക്കുന്നുകൊണ്ട് അവനെ കാണാൻ കഴിയുന്നില്ല. അതാണ് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. സർവാധാരമായിരിക്കുന്നു, സർവത്തെയും കണ്ടാലും സർവാധാരത്തെ കാണാൻ കഴിയുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ, അനേക ബുദ്ധിയുണ്ട്, അനേക ജ്ഞാനമുണ്ട്. ഈ അനേക ബുദ്ധി അല്ലെങ്കിൽ അനേക ജ്ഞാനം, ഈ അനേക ജ്ഞാനത്തിൽ ഒളിഞ്ഞിരിക്കുന്നവൻ തന്നെ ആ ജ്ഞാനത്തിന്റെ തന്നെ സാരമാണ്. ആ ജ്ഞാനത്തെ വിട്ടിട്ട് മറ്റെവിടെയെങ്കിലും പോയി ഒളിഞ്ഞിരിക്കുന്ന ഒന്നല്ല, ജ്ഞാനത്തിൽ നിന്ന് ദൂരെ ഇരിക്കുന്ന ഒന്നല്ല. ഒന്നിന്റെ സാരം എന്ന് പറയുമ്പോൾ അത് അതിൽ നിന്ന് വേറിട്ടിരിക്കുന്ന, അങ്ങനെ ധരിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, അത് എള്ളിലെ എണ്ണ പോലെ എന്ന് പറയുന്നു. അപ്പൊ വേറിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിച്ചു. ബുദ്ധിയിൽ നിന്ന്, ഈ ബുദ്ധിയുടെ പ്രവാഹത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒന്നാണെന്ന് പറയുമ്പോൾ അവിടെ ഇല്ലാത്ത ഒന്നുള്ള അർത്ഥത്തിലല്ല, അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അത് അവിടെ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. എള്ളെടുത്ത് നോക്കിയാൽ എണ്ണ കാണാൻ വയ്യ, പക്ഷേ ആ എണ്ണ എള്ളിൽ നിന്ന് വേറിട്ടതാണ് താനും. അതുകൊണ്ടാണ് നമുക്കതിനെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നു. എന്നാൽ അത് അവിടെ ഇല്ലാത്തതല്ല, അതുപോലെ അന്തർഗർഭരൂപത്തിലിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു. അതവിടെ തന്നെ ഇരിക്കുകയാണ്, മാറി വേറിട്ടിരിക്കുക. അതിൻ്റെ തന്നെ സാരമായിരിക്കുന്നു. അതാണ് സാരം എന്ന് പറയുന്നത്. ഒന്നിന്റെ സാരം അത് അതിൽ തന്നെ ഉള്ളതാണ്. ഈ ബുദ്ധിവൃത്തികളിലൂടെ എല്ലാം അത് തന്നെ പ്രകാശിക്കുന്നു. അങ്ങനെ അതായി അറിയാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ, മറ്റൊന്നായി അറിയുന്നു അത്രയും. രജ്ജുവിനെ രജ്ജുവായി അറിയാൻ കഴിയുന്നില്ല, സർപ്പമായി അറിയുന്നു. അപ്പൊ അവിടെ രണ്ടില്ല, അവിടെ വേറിട്ടൊന്നും ഇല്ല. ആ ബുദ്ധിപ്രത്യയങ്ങളിൽ, ആ ജീവഭാവങ്ങളിൽ എല്ലാം അതിൻ്റെ തന്നെ സാരമായിരിക്കുന്നു, വെളിപ്പെടാതിരിക്കുന്ന അത് തന്നെ. അവിടെ അത് രണ്ടിനെ സൃഷ്ടിക്കുന്നില്ല, അതൊന്ന് അതിൽ കൽപ്പിതമായ മറ്റൊന്ന്, അങ്ങനെ അവിടെ രണ്ടില്ല, ഒന്ന് തന്നെ. ബുദ്ധിയാദി കാര്യകരണ സംഘാത അന്തർഗതേന നിത്യവിജ്ഞാന സ്വരൂപേണ ആകാശവ അപ്രചരിതാത്മന അന്തർഗർഭഭൂതേന അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ അനുഭവപ്പെടുന്നു? ബാഹ്യ ബുദ്ധ്യാത്മാ തദ്വിലക്ഷണോ അർച്ചിഭിരിവാഗ്നി പ്രതീരാവിർഭാവത്തിരൂഭാവധർമ്മകൈ വിജ്ഞാനാഭാസരൂപൈ അനിത്യൈ അനിത്യവിജ്ഞാന ആത്മാ സുഖി ദുഃഖി ഇത്യഭ്യുഗതോ ലൗകികൈ. ലൗകികർ അതിനെ മറിച്ചു കാണുന്നു. ആരാണ് ലൗകികൻ, ആരാണിതിനെ തിരിച്ചു കാണുന്നത്? എങ്ങനെയാണ് ആ കാഴ്ചകൾ, അതൊക്കെയാണ് ഇനി തുടർന്ന് വിശദീകരിക്കുന്നു. ഇവിടെ പറയുന്നത് ഇങ്ങനെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ നാനാത്വ വിജ്ഞാനത്തിന്, അനുഭവത്തിന്, വ്യവഹാരത്തിന് യുക്തി പറയുകയാണ്. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് പരമാർത്ഥമല്ലെങ്കിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരമാർത്ഥം ഇന്നതാണ്, അത് ഏകമാണ്, അത് അന്തസ്സാരമായിരിക്കുന്നു, അത് സൂക്ഷ്മമായിരിക്കുന്നു എന്ന പരമാർത്ഥത്തെ സ്വയം തന്നിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അന്യദേവതം വിദിദാദ് അധോ അവിദിദാദധീ ശുശ്രുമപൂർവേഷാം ഏനസ്തദ്വ്യാജചക്ഷിരേ.